ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ദാരുണമായ സാഹചര്യങ്ങളിൽ 7 വയസ്സ് മാത്രം പ്രായമുള്ള മലയാളി പെൺകുട്ടി പെർത്തിൽ മരിച്ച സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്രോതാക്കൾ അറിഞ്ഞതാണ്. പെർത്ത് ചിൽഡ്രൻസ് ആശുപത്രിയിലെ എമർജൻസി വാർഡിൽ ചികിത്സ ലഭിക്കാൻ 2 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വന്ന ഐശ്വര്യ ആശുത് എന്ന 7 വയസ്സുകാരിയുടെ മരണത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കാൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ എമർജൻസി വിഭാഗത്തിലെ കാത്തിരിപ്പ് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് നിരവധി പേർ ചൂണ്ടിക്കാട്ടുന്നത്. ചില മലയാളികൾ അവരുടെ അനുഭവം SBS മലയാളത്തോട് ഇന്ന് പങ്കുവയ്ക്കുന്നു. ഒപ്പം ഇതേക്കുറിച്ച് ആരോഗ്യരംഗത്തുള്ളവരുടെ പ്രതികരണവും ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷന്റെ വെസ്റ്റേൺ ഓസ്ട്രേലിയ വിഭാഗം പ്രസിഡന്റ് ഇന്ന് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നു. ആദ്യം ചില മലയാളികളുടെ അനുഭവങ്ങളിലേക്ക്. എമർജൻസി വിഭാഗത്തിൽ 4 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വന്ന ഒരു അനുഭവം വിവരിക്കുകയാണ് പെർത്തിലുള്ള ജീനു ജോൺ.
ഞാൻ എന്റെ കുട്ടിയുമായിട്ട് ഒന്ന് കുട്ടി വീണ് അത് ബന്ധപ്പെട്ട് ഒരു ദിവസം രാത്രി 10:30 ഞാൻ ഹോസ്പിറ്റലിലെത്തി. ഒരു വീക്കെൻഡ് ആയിരുന്നു. ഹോസ്പിറ്റലിലെത്തിയിട്ട് അന്ന് പിറ്റേ ദിവസം രാവിലെ 3:30 എനിക്ക് ഡോക്ടറെ കാണാനുള്ള അവസരം ഉണ്ടായത്. അത്രയും നേരം ഞാൻ എമർജൻസിയിൽ വെയിറ്റ് ചെയ്തു. കുട്ടീനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ലോങ് അവേഴ്സ് ആണ് വെയിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ 5 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടതെന്നു. കുട്ടി ഒരു 9 മണിയോടെ കുട്ടി ചെയറിൽ നിന്ന് ഒന്ന് വീണതാണ്. വീണിട്ട് കുട്ടിയുടെ മുട്ടിന് ഫ്രാക്ചറായി, ലെഫ്റ്റ് ഹാൻഡ് മുട്ടിന് ഫ്രാക്ചറായി. അതുമായി ബന്ധപ്പെട്ടാണ് ചെന്നത്. ചെന്നത് കഴിഞ്ഞ് നമ്മളെ ഇതേപോലെ എമർജൻസി ചെന്നു. അവര് നമ്മളെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ അവർ കാറ്റഗറൈസ് ചെയ്യണമല്ലോ. കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എമർജൻസിയിലാണ് തോന്നിയതുകൊണ്ടായിരിക്കാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ രാവിലെ 3:30 വരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്.
സമാനമായ മറ്റൊരു അനുഭവമാണ് ന്യൂ സൗത്ത് വെയിൽസിലെ ഉലങ്കോങ്ങിലുള്ള സോജൻ എബ്രഹാം പങ്കുവയ്ക്കുന്നത്. സ്വയം ഒരു അനുഭവം നേരിട്ടതിന് പുറമെ തന്റെ മകൻ കടന്നുപോയ സാഹചര്യം അദ്ദേഹം വിവരിക്കുന്നു.
അത് അതെങ്ങനെയാ, ഇപ്പൊ അഡൾട്സിന് അത്ര പ്രശ്നമാവില്ല. ഈ ഒരു കേസിനകത്ത് എന്റെ ആൻസർ എനിക്ക് കുറച്ചുകൂടെ ഒരു എക്സാമ്പിൾ എടുക്കാൻ, എന്റെ മോന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മൂക്കിൽ നിന്ന് ഒരു ബ്ലഡ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഞങ്ങൾ ഇടിക്കുന്നു. അത് ഒരു സ്കൂൾ ആഫ്റ്റർ സ്കൂൾ അവേഴ്സ് ആയിരുന്നു. അത് സ്കൂളിൽ നിന്ന് വിളിച്ചു, ഇവർക്ക് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വരണം. പെരൻസ് എന്റെ വൈഫാണ് അടുത്തുണ്ടായിരുന്നത്. സ്കൂളിനകത്ത് അവൾ ഇവിടെ പെടുത്തി ചെയ്തു. ഞാൻ ഓഫീസിൽ നിന്ന് വന്നു. ഞാൻ സിറ്റിന്ന് ഡ്രൈവ് ചെയ്തു തന്നെ ഉള്ളു. ഇവിടെ 80 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നു. അപ്പോൾ അവർ ഓൾറെഡി ഇടിയിലുണ്ട്. അപ്പോൾ ഒരു വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് അന്ന് ആ കേസിനകത്ത് എൻ്റെ 2 മുതൽ 3 മണിക്കൂർ വെയിറ്റിംഗ് ടൈം വന്നത്. പക്ഷേ ആ ബ്ലഡ് വരുന്ന ഒരു അവസ്ഥയിൽ ഷേർട്ട് മുഴുവൻ ബ്ലഡായിട്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അപ്പം പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കുഞ്ഞു കുട്ടിയാണ്. അദ്ദേഹത്തിന് 7-8 വയസ്സാണ് ആ സമയത്തുള്ളത്. ഇത് നടന്നത് ഒരു 2015-2016 കാലയളവിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അത്രയും ചെറിയൊരു കുട്ടി അത്രയും സമയം ബ്ലഡൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുക, പുള്ളി ഇങ്ങനെ ഭയങ്കര ടയർഡാണ് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് അത് അങ്ങനെ തന്നെ ചെയ്താൽ മതിയോ, കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് നമുക്ക് സിസ്റ്റം റൺ ചെയ്യാൻ പറ്റില്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു.
പെർത്തിലെ തന്നെ മറ്റൊരു അനുഭവം കേൾക്കാം. മലയാളി അസോസിയേഷൻ ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പ്രസിഡന്റായ അരുൺ നായർ നിരവധി സുഹൃത്തുക്കൾ സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം സ്വന്തം ഒരു അനുഭവം പങ്കുവയ്ക്കുന്നു.
ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടും ഞങ്ങൾ ഏകദേശം ആശുപത്രിയിൽ 3-5 hours മോർ ദൻ 5 hours വെയിറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. ഞാൻ ഈ ഒരു 2-3 years ബാക്ക് എന്റെ മൂത്ത മോനെ ഇങ്ങനെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് ഇങ്ങനെ കളിച്ചോണ്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് ഞങ്ങൾ ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് അവിടെ ആശുപത്രി പോയപ്പോഴത്തേക്ക് നേഴ്സ് അസസ് ചെയ്തിട്ട് പറഞ്ഞു അത് വെയിറ്റ് ചെയ്യണം ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് അവര് അവർക്ക് പ്രയോറിറ്റി കേസസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് 2 hours വെയിറ്റ് ചെയ്തു. ഞാൻ എന്തിനു പോയി ചോദിച്ചു, ഇത് ഞങ്ങൾ 2 hours വെയിറ്റ് ചെയ്യാൻ മൂക്കിന് ബെഡ് വന്നാണെന്നെങ്കിൽ. എന്നിട്ടും അവരൊരു 3 hours കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് തന്നെ വിളിച്ചത്. അകത്തേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വീണ്ടും ഒരു അസസ്മെന്റ് ഉണ്ട്, നേഴ്സിന്റെ അസസ്മെന്റ് ഉണ്ട്. ആ നേഴ്സിന്റെ അസസ്മെന്റും കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ ഏകദേശം ഒരു 4-5 hours കഴിഞ്ഞിട്ടാണ് പലതും. ഞാൻ ഇതിന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അവനും പറഞ്ഞു, ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് നീ ഷെയർ ചെയ്തു. അപ്പൊ ഫ്രണ്ട്സും പറയുന്നത് സെയിം, ഏകദേശം അവരുടേതും അനുഭവങ്ങളും ഏകദേശം സെയിം തന്നെയാണ്. ശരിക്കും നമ്മളിപ്പോ ഒരു എമർജൻസി, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ ഞാനൊക്കെ അന്ന് എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്ന് ഒരു പാരന്റ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഞാൻ എന്റെ വൈഫ് ഒരുമിച്ച് വൈഫ് നേഴ്സായിട്ട് പോലും അവൾ ആ 3 hours ആകെ ടെൻഷനിലായിരുന്നു. പക്ഷെ നമ്മൾ ആ വെയിറ്റിംഗ് പീരീഡ് ഓൾമോസ്റ്റ് 4 to 5 hours വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെരി എന്താ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടെൻഷനാണ്.
ഇപ്പോൾ കേട്ടതുപോലെ അപൂർവമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇത്. മണിക്കൂറുകളോളമുള്ള ആശുപത്രിയിലെ കാത്തിരിപ്പ് മാനസികമായി തളർത്തുന്നതാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു.
നമ്മൾ ആശുപത്രിയിൽ പോകുന്ന കാരണം മോന്റെ മൂക്കിന് ബ്ലഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു നോർമൽ കണ്ടീഷൻ അല്ലല്ലോ. നമ്മൾ വളരെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ആശുപത്രി പോവുക. എമർജൻസി കണ്ടീഷനിൽ ഈ എമർജൻസി സിറ്റുവേഷനിൽ നമ്മളവിടെ പോയിട്ട് വീണ്ടും നമ്മളവിടെ സ്ട്രെസ്സിലും ആ കുട്ടിയുടെ ഒരു കാരണം അവനെ തീരെ ചെറുതാകുമ്പോഴത്തേക്ക് ആ കുട്ടി കുറച്ചു നേരം അങ്ങനെ ഇരിക്കില്ലല്ലോ. അവനും ആകെ ബഹളം വെച്ചിട്ടായിരിക്കും ആശുപത്രി ഇരിക്കുക. അപ്പൊ ഞങ്ങൾ ആശുപത്രി പോയിട്ട് ശേഷം 5 hours ടെൻഷൻ അടിച്ചതിന് ശേഷമാണ് ഡോക്ടർ വന്ന് അസസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു എന്താ പറയാ റിലീഫ് കിട്ടുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആശുപത്രി പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഒരു ഡോക്ടർ വന്നിട്ട് നമ്മൾ അസസ് ചെയ്യുക. അപ്പൊ ഞാനൊരു അഡൽട്ട് ആയാലും കിഡ്സ് ആയാലും വന്ന് ഫസ്റ്റ് അസസ്മെന്റ് ഡോക്ടർ ചെയ്യുക. അപ്പൊ തന്നെ പാരന്റ്സിനായാലും കൂടെയുള്ള ബൈസ്റ്റാൻഡറിനായാലും ഒരു നമുക്കൊരു റിലീഫ് കിട്ടും.
പലപ്പോഴും ഓസ്ട്രേലിയ പോലുള്ള ഒരു വികസിത രാജ്യത്ത് ഇത്തരത്തിലൊരു അവസ്ഥ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും ഇവർ പറയുന്നു.
നമ്മുടെ ഒരു ഞാൻ പലരോടും സംസാരിച്ചപ്പോഴത്തേക്കുള്ള നമുക്ക് കിട്ടിയുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ആ ഒരു സിസ്റ്റം ശരിക്കും മാറണം അവിടെ. നമ്മൾ ഇത്രയും അഡ്വാൻസ് ആയ കൺട്രിയില് പക്ഷെ നമ്മൾ ഇത്രയും ഡെവലപ്പായ കൺട്രിയിൽ താമസിക്കുമ്പോഴത്തേക്ക് ആ സിസ്റ്റം എന്താണെന്ന് അറിയില്ല. അത് ഇപ്പോഴും ഡെവലപ്പായ കാണുന്നത് കാരണം ഒരു 3 to 2 hours നമ്മൾ ഒരു ഇത്രയും ഡെവലപ്പായ കൺട്രിയിൽ നമ്മൾ എമർജൻസി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശരിയായ രീതിയായിട്ട് പോകുന്നത്.
പല കാര്യങ്ങളിലും മാറ്റം വേണമെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്.
എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. അത് ഒന്ന് എന്ന് വെച്ചാല് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്ന് വെച്ചാല് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ലാക്ക് ഓഫ് ബെഡിംഗ്. ഒരാളെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ആവശ്യത്തിന് ബെഡിംഗ് വേണം. അവരെ കൊണ്ട് വെറുതെ ഇരുത്താൻ പറ്റില്ല. അവരെ കിടത്തിയായിരിക്കും കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് ബെഡിംഗ് ഉണ്ടോ എക്യുപ്മെന്റ്സിന് കാര്യം എനിക്കറിയില്ല. അവരൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു അവൈലബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. രണ്ടാമത് ഇപ്പൊ ഉദാഹരണത്തിന് പേഷ്യന്റ് ഡോക്ടർ റേഷ്യോ എങ്ങനെയാണ്, അത് ഇനഫാണോ, അത് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് ബെറ്റർ ആക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്തി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ഇത്തരത്തിൽ എമർജൻസി വിഭാഗത്തിൽ കാത്തിരിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ ആശങ്കയ്ക്ക് വകയൊരുക്കാറുണ്ട്. ഓസ്ട്രേലിയൻ ആരോഗ്യ രംഗത്തിന്റെ മികവിനെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ എമർജൻസി വിഭാഗത്തിലുള്ള കാത്തിരിപ്പ് ഒരു പ്രതിസന്ധിയാണെന്നാണ് ഇപ്പോൾ സംസാരിച്ചവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയത്തിൽ ആരോഗ്യ രംഗത്തുള്ളവരുടെ പ്രതികരണം SBS മലയാളം തേടി. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ആൻഡ്രൂ മില്ലർ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം SBS മലയാളത്തോട് പങ്കുവച്ചു. അത് കേൾക്കാം ഇനി.
Dr. Andrew Miller, thank you for joining SBS Malayalam. What could be the main reasons for long waiting times in emergency departments at hospitals?
Unfortunately, this terrible event comes after there have been a lot of warnings about the problems creating overcrowding in emergency departments and blocking access for emergency care across the hospital system, including the children's hospital. This is the same thing that causes ramping of ambulances. And the contributing factors are not enough capacity within the system, so not enough beds to move people from the emergency department, so there becomes an access block with getting new patients in. Also, insufficient staffing within these departments and no backup plan for when doctors call in sick, nurses call in sick, so they work short-staffed all the time.
Doctor, do you think that this issue is addressed enough within the health community? What could be some of the areas that could be addressed to effectively manage this problem?
This issue is a real problem with all of the healthcare workers having been drawing it to the attention of their employers and the authorities for some months. Ambulance ramping has been going up and up and up around the country, and particularly in Western Australia, and it is not being taken seriously enough, with our health minister saying that essentially this is business as usual. We have to expect that it's going to be busy. Well, the effective management specifically requires that the health department accepts and the minister accepts that there is this terrible overcrowding and that the solutions involve increasing capacity in the system. We've been saying for some time that we urgently need another 500 beds in the West Australian healthcare system, and until we get those and the staff, the nurses in particular, to look after them, then we are not going to make progress on access to emergency care.
Do you think this is a problem only for Western Australia or rest of Australia as well?
This problem is occurring across the country to varying degrees. We track it usually because it's very difficult to keep quiet about ambulance ramping. But that's just one sign of the wait that there is for emergency care. Even when people get into the department, there are still delays. And we know that people are dying and people are having bad outcomes unnecessarily because they're not putting enough resource into it.
Doctor, one of the reactions from a community member this afternoon was that the triaging system appears to be a very old system. Where do you think there is some changes that can happen? One person was saying that a doctor should be attending first or initially. Is there some changes that could happen in here?
The triage system is a fairly ancient system, this is true, but the reason that it has persisted is that it's very successful if it is resourced properly. And people should not be waiting a long time beyond triage to see a doctor. They should be all seen. This girl should have been seen in less than 60 minutes and it took more than 2 hours. But having a doctor on the triage doesn't necessarily make things any better, because the doctor, although they may have better training in diagnostics, they cannot in a waiting room examine a patient and do the investigations that they need to do in order to make a full diagnosis. So I actually don't think that there's a lot of evidence that involving a doctor in a waiting room or in an ambulance improves the outcomes a lot. What you need to do is enable the patient to be properly within the assessment area where they will see a doctor. And to move that doctor out into the waiting room or into the car park doesn't help.
What do you expect as measures of action from the authorities, and what do you propose to do within Western Australia and from other parts of Australia?
What I think that they will do is continue to say that the system is working all right and that they're providing excellent care, whilst seeing 21 severe incidents having occurred in the Children's Hospital in the last 12 months. What I think they will do is continue to spin and put on a good public face whilst trying to not increase the budget. And what we will do in response is we will continue to highlight these issues and we will move towards industrial action to try and force the governments who are running these hospitals to take this problem more seriously. Our hearts at this time are with this this young girl, with her family and with the community, and we are so very sorry that this has happened, because the one thing we want to do is provide every care that we can, and sadly on this occasion we were unable to do that because of the way the system is being run.
Thank you very much, Dr. Andrew, for spending this time with SBS Malayalam.
Thanks, Dillis.